ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. അമ്മ ബാദ്, സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അൽ ഉസൂലു സലാസ എന്ന മഹത്തായ റിസാലയാണ് നാം പഠിച്ചു വരുന്നത്. ഇതിൽ അല്ലാഹുവിന് മാത്രം ഒരു മുഅ്മിൻ നൽകേണ്ട ഇബാദത്തുകളുടെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചാണ് അത് പറയുന്ന ഭാഗത്താണ് നാം ഒടുവിൽ ഈ റിസാലയിൽ നിന്ന് വായിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വമിൻഹു അദ്ദുആ, അല്ലാഹുവിനുള്ള ഇബാദത്തുകളിൽ ഒന്നാണ് അദ്ദുആ, ദുആ എന്നത്. വൽ ഖൗഫു വർ റജാഉ والتوكل والرغبة والرهبة والخشوع والخشية والإنابة والاستعانة والاستعاذة والاستغاثة والذبح والنذر. دعاء نشاشا بنا بتستنغ الآية عبادة غرد ينغل إني بريا وغير ذلك من أنواع العبادة التي أمر الله بها كلها. الله سبحانه وتعالى കൽപ്പിച്ചിട്ടുള്ള മറ്റുള്ള ഇബാദത്തിന്റെ ഇനങ്ങളും ഇതെല്ലാം അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. നോക്കൂ, നിങ്ങൾ അതിൽ ആദ്യമായി എടുത്തു പറഞ്ഞത്, ഇബാദത്തിന്റെ ഇനമായി ആദ്യം എടുത്തു പറഞ്ഞത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. ദുആ എന്നാൽ അത് രണ്ട് ഇനമുണ്ട്. ഒന്ന് ദുആഉ മസ്അല, രണ്ടാമത്തേത് ദുആഉ ഇബാദ. എന്താണ് ഈ രണ്ട് ഇനങ്ങൾ? ദുആഉ മസ്അല എന്ന് പറഞ്ഞാൽ, ദുആ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തോ ആ അർത്ഥമാണ്, അല്ലാഹുവിനോട് നമ്മൾ തേടുന്ന തേട്ടങ്ങൾ. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ അർസുഖ്നി, അല്ലാഹുമ്മ ആഫിനി തുടങ്ങിയതൊക്കെ ഈ ഇനത്തിലാണ്. അല്ലാഹുവിനോട് നാം ചോദിക്കുകയാണ്, അവനോട് നാം ഒരു ഖൈർ തരാൻ തേടുന്നു, അല്ലെങ്കിൽ ഒരു തിന്മയിൽ നിന്ന്, കെടുതിയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു. ഇതാണ് ദുആ, ദുആഉ മസ്അല. എന്നാൽ ദുആഉ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദുആഉ ഇബാദ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഇബാദത്തുകളിലും ഏതേത് കർമ്മങ്ങളുണ്ടോ അതിലെല്ലാത്തിലും ആ ദുആ ഉണ്ട്. ആ ദുആ ഇല്ലാതെ ഒരു ഇബാദത്തുമില്ല, ആ ദുആ ഇല്ലാത്ത ഒരു ഇബാദത്തുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിൽ ഒരാൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നതിൽ തന്നെ ഒരു ദുആ ഉണ്ട്. എന്താണത്? അല്ലാഹുവേ, ഈ നിസ്കാരം നീ സ്വീകരിക്കണമേ, അതിനുവേണ്ടിയാണ് അയാൾ നിസ്കരിക്കുന്നത്. ഒരാൾ നോമ്പെടുക്കുന്നു, അതിൽ തന്നെ ഒരു ദുആ ഉണ്ട്. എന്താണത്? അല്ലാഹുവേ, ഈ നോമ്പ് നീ സ്വീകരിക്കണമേ. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നു, അതിൽ ദുആ ഉണ്ട്. അള്ളാഹു നീ ഇത് സ്വീകരിക്കണമേ. അതില്ലെങ്കിൽ അത് ഇബാദത്താവുകയില്ല, ആ ചെയ്യുന്ന കർമ്മത്തിന് യാതൊരു അർത്ഥവും ഇല്ല. അതുള്ളത് കൊണ്ടാണ് ഒരു മുസ്ലിം അത് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ ഇബാദത്തിലും ഉള്ളതാണ്, എല്ലാ കർമ്മങ്ങളിലും ഉള്ളതാണ് അത്. ഈ രണ്ട് ഇനങ്ങളാണ് ദുആയിൽ ഉള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആണ് ഇബാദത്ത്, ദുആ ആണ് ഇബാദത്ത്, പ്രാർത്ഥനയാണ് ആരാധന. പ്രാർത്ഥനയാണ് ആരാധന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി അത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. ഇത് സഹോദരങ്ങളെ ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നോക്കൂ, അല്ലാഹു പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ വഇദാ സഅലക ഇബാദി അന്നി. ഓ നബിയെ, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ് ഞാൻ അവരുടെ അടുത്തു തന്നെ ഉള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അതിന് ഉത്തരം നൽകും. അവിടെ രണ്ട് ദുആവും ഉൾപ്പെട്ടു എന്നാണ്. അതായത് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ ചോദിച്ചത് അല്ലാഹു നൽകുമെന്ന്. അതുപോലെ എല്ലാ ഇബാദത്തിലും ദുആ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിസ്കാരത്തിനും സക്കാത്തിനും നോമ്പിനും ഒക്കെ ദുആ ഉണ്ട്. ആ ഇബാദത്തുകൾക്ക് ഞാൻ അവന് പ്രതിഫലം നൽകും. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം നൽകും എന്ന് പറഞ്ഞതിൽ ഇത് രണ്ടും ഉൾപ്പെട്ടു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അത് ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. നിങ്ങൾ നോക്കൂ ആ ആയത്തിലെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ പലതിനെ കുറിച്ചും ചോദിച്ചതായി വന്നിട്ടുണ്ട്. ഓ നബിയെ, അവർ താങ്കളോട് അഹില്ലത്തിനെ കുറിച്ച് ചോദിക്കുന്നു, ഹിലാലിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖിതു ലിന്നാസ്, പറയുക അത് ജനങ്ങൾക്ക് സമയം നിർണയിക്കാനുള്ളതാണ്. യസലൂനക അനിൽ യതാമ, അവർ യതീമുകളെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ ഇസ്ലാഹു ലഹും ഖൈർ, പറയുക അവർക്ക് ഇസ്ലാഹ് അവർക്ക് നന്മ ചെയ്യുക എന്നത് ഖൈറാണ്. يسألونك عن شهر الحرام قتال فيه, പവിത്ര മാസങ്ങളിലെ യുദ്ധത്തിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. ഖുൽ ഖിതാലും ഫീഹി കബീർ, പറയുക അതിൽ ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നത് വൻ പാപമാണ്. ചോദിച്ചാൽ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ ഉത്തരം പറയാൻ അല്ലാഹു ഖുൽ എന്ന് പറയുന്നത് അവിടെ ഒക്കെ കാണാം. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ അല്ലാഹു പറയണം ഖുൽ, നബിയെ പറയുക. കാരണം നമുക്ക് അല്ലാഹുവിന്റെ ദീൻ എത്തിക്കിട്ടാൻ, ദീൻ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്കല്ലാതെ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ ദീൻ ഇങ്ങോട്ട് ലഭിക്കണോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്കല്ലാതെ ആ ദീൻ നമുക്ക് ലഭിക്കുകയില്ല. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് നോക്കൂ നിങ്ങൾ. വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമ ഓ നബിയെ എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്തുള്ളവനാണ്. അവിടെ എന്ത് പറഞ്ഞില്ല, ഖുൽ എന്നില്ല, നബിയെ പറയുക എന്നില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. കാരണം നീ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നീ റബ്ബിനോട് തേടുകയാണെങ്കിൽ നിനക്കും റബ്ബിനും ഇടയിൽ ഒരാളുടെയും ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ല. അതൊരു നബിയാകട്ടെ, ഒരു മലക്കാകട്ടെ, ആരാകട്ടെ, നീ എത്ര വലിയ പാപിയാകട്ടെ, എത്ര തെറ്റുകൾ ചെയ്തവനാകട്ടെ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നീ മടിക്കേണ്ടതില്ല. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് തബഊ താബികളിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം. ലാ യംനഅന്ന അഹദകും ഫീമാ അലിമ മിൻ നഫ്സിഹി അൻ യദുഉ ബിദ്ദുആ, നിങ്ങളിൽ ഒരാളെയും സ്വന്തത്തെ കുറിച്ച് അവൻ അറിയുന്ന കാര്യം, അഥവാ അവനവന് സ്വന്തം പാപങ്ങളെ കുറിച്ചറിയാം, തെറ്റുകളെ കുറിച്ചറിയാം, ആ തെറ്റുകൾ ഒരിക്കലും റബ്ബിനോട് ദുആ ചെയ്യാൻ നിനക്ക് തടസ്സമാകരുത്. ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ, ഇല്ല, നീ റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് നീ തൗബ ചെയ്ത് മടങ്ങുക. ഫഇന്നല്ലാഹ ഖദ് അജാബ ദുആ ശർറു ഖൽഖിഹി ഇബ്ലീസ്, സുഫിയാൻ ഇബ്നു ഉയൈന പറയുകയാണ്. കാരണം അള്ളാഹു അവന്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരനായ ഇബ്ലീസിന്റെ ദുആ ദുആയിന് ഉത്തരം നൽകിയിട്ടുണ്ട്. ഇബ്ലീസ് പറഞ്ഞു, റബ്ബി അന്ദിർനീ ലാ യൗമി യുബഅഥൂൻ, റബ്ബേ എനിക്ക് ഖിയാമത്ത് നാൾ വരെ സമയം നീട്ടി തരണേ. എന്താണ് അല്ലാഹുവിന്റെ മറുപടി? ഇന്നക മിനൽ മുന്ദരീൻ, നിനക്ക് സമയം നീട്ടി കൊടു തന്നിരിക്കുന്നു. ഇബ്ലീസിനേക്കാൾ ഷർറായ ആരുണ്ട്? ആരുമില്ല. അതുകൊണ്ട് തെറ്റുകളെ കുറിച്ച് ഓർത്ത് നീ വിചാരിക്കരുത്, അല്ലെങ്കിൽ നീ നിന്നെ കുറിച്ച് ഓർത്ത് വിചാരിക്കുക എനിക്ക് ദുആവിന് ഉത്തരം കിട്ടണമെങ്കിൽ ഇതാ ഇന്ന ഉസ്താദിന്റെ മാധ്യസ്ഥം വേണം, അയാളോട് പറഞ്ഞ അയാൾ ദുആ ചെയ്താലേ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കരുത്. ആളുകൾ ശിർക്കിലേക്ക് അധികവും പോയിട്ടുള്ളത്, അവർ ബിദഅത്തുകളിലേക്ക് പോയിട്ടുള്ളത് അധികവും ഇതാ ഈ വഴിക്കാണ്. നിങ്ങൾ നോക്കിക്കോളൂ, നാട്ടിൽ അറിവിന്റെ നിലാവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പല പരിപാടികളും നടത്തുന്ന ജനങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, ഓരോ ദിവസം ഓരോ മുസ്ലിയാരിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പരിപാടിയായിട്ട്. നിങ്ങൾ നോക്കൂ, അതിന്റെ പിന്നാലെ ചെല്ലുന്ന ജനങ്ങൾ അവരുടെ പരിപാടിക്കടിയിൽ എഴുതിവിടുന്ന അവരുടെ വാക്കുകൾ, അതിൽ നിങ്ങൾ നോക്കൂ 99% അല്ല അതിലധികവും എന്തായിരിക്കും? സാദേ ദുആ ചെയ്യണം, സാദേ ദുആ ചെയ്യണം, സാദേ മോൾക്ക് സുഖമില്ല, സാദേ മോന്റെ ജോലി ശരിയാണ്, സാദേ ഉപ്പാക്ക് സുഖമില്ല, സാദേ കാലുവേദനയാണ്, നടുവേദനയാണ്. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ജനങ്ങൾ ആകപ്പാട് ആളുകൾക്ക് പറയാനുള്ളത് എന്താ? ദുആ ചെയ്യണം, ദുആ ചെയ്യണം. കാരണം ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ തളച്ചിട്ടിരിക്കുന്നത് അങ്ങനെയാണ്, റബ്ബിനോട് നേരിട്ട് തേടാൻ അവർ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ല ഈ ആളുകൾ പണിയെടുക്കുന്നത്, മറിച്ച് അത് അവരേറ്റെടുത്തിട്ട് അവർ കരാർ ഏറ്റെടുത്തിട്ടുള്ള എന്തോ സംഗതിയാണെന്ന പോലെയാണ്. അല്ല, നീ റബ്ബിനോട് നേരിട്ട് ദുആ ചെയ്യുക, അതാണ് ഏറ്റവും ഹൈർ. ശരിയാണ്, ഒരു നന്മയുള്ള സാലിഹായ ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത് അതിൽ തെറ്റില്ല, അതിൽ കുറ്റമില്ല. പക്ഷെ ഏറ്റവും നല്ലതെന്താ? ഏറ്റവും നല്ലതെന്താ? നീ നേരിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്, നിനക്കും റബ്ബിനും ഇടയിൽ ഒരാളുമില്ലാതെ. കാരണം അള്ളാഹു ദുആ ഇഷ്ടപ്പെടുന്നവനാണ്, ദുആ ചെയ്യാത്തതാണ് അള്ളാഹുവിന് കോപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി, അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട് അള്ളാഹു കോപിക്കുന്നതാണ്. ഒരു കവി പറഞ്ഞതുപോലെ, അള്ളാഹു യഗ്ദബ് ഇൻ തറക്ത സുആലഹു وبني ادم حين يسال يغضب الله يغضب ان تركت سؤاله الله കോപിക്കുക നീ അവനോടുള്ള ചോദ്യം നിർത്തിയാണ്, റബ്ബിനോട് ദുആ ചെയ്യാതിരുന്നാൽ. وبني ادم حين يسال يغضب, ആദമിന്റെ പുത്രൻ മനുഷ്യനാകട്ടെ അവനോട് ചോദിച്ചാൽ അവൻ ദേഷ്യം പിടിക്കും. നമ്മളോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു, ഒരു തവണ കൊടുത്തു, വീണ്ടും ചോദിച്ചു, രണ്ടാമതും കൊടുത്തു, മൂന്നാമതും ചോദിച്ചു, എന്തായി, വീണ്ടും ചോദിച്ചു, നമുക്ക് അലോസരമാകും അത്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആലയോട് നീ ചോദിച്ചുകൊണ്ടേയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, അലിഹു ബിയാദൽ ജലാലി വൽ ഇക്റാം, അലിഹു, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുക, കേണു ചോദിക്കുക, വീണ്ടും വീണ്ടും ചോദിക്കുക, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് അല്ലാഹുവിനെ വീണ്ടും വീണ്ടും വിളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര എത്ര ദുആണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ നോക്കുക, ദുആഇന്റെ കിതാബുകൾ നോക്കൂ, ദിക്റുകൾ പഠിപ്പിക്കുന്ന കിതാബുകൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ എത്രയാണ്, ഏത് സമയത്താണ് ദുആ ഇല്ലാത്ത. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, കാന യദ്കുറുല്ലാഹ ഫി കുല്ലി അഹ്യാനി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ദിക്ർ ചെയ്യുമായിരുന്നു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റബ്ബിനോട് തേടിയിട്ടുള്ളത്, അല്ലാഹുവേ നീ എന്നെ ആക്കണമേ ദക്കാറൻ, നിന്നെ ധാരാളമായി സ്മരിക്കുന്നവനാക്കണമേ, അതുകൊണ്ട് ഏത് പ്രയാസത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു. അള്ളാഹു പറയുന്നു, നീ എന്നോട് തേടു, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആണ്. ദുആ ആണ് ഇബാദത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് നോക്കൂ, ഈ ജനങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആളുകൾ ജനങ്ങളോട് പറയുന്നത്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തോളൂ എന്നല്ല, മറിച്ച് ഈ കാര്യം തന്നെയാണ് അവർ പറയുന്നത്. എന്ത്? അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാമെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിഴവിന്റെ അപകടം, അതിന്റെ ആഴം എത്രയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ ദിവസവും മുസ്ലിം അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അള്ളാഹുലേക്ക് തിരിഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വതആല നിസ്കരിക്കുന്നവന്റെ മുന്നിലുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബിനോട് പറയുകയാണ്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇബാദത്തിന്റെ കൂടെ ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇസ്തിആന. ഇൻഷാല്ലാ ഈ കിതാബിൽ അത് വരുന്നുണ്ട്. അതാണ് എടുത്തു പറയുന്നത്. സുബ്ഹാനല്ലാ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഈ ആളുകൾ, അത് തന്നെയാണ് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. എത്ര വലിയ പിഴവിലാണ് ആളുകൾ പതിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് എത്ര വ്യക്തമായിട്ടും സത്യം, എത്ര വ്യക്തമായിട്ടും കാര്യമില്ല. അത് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്തില്ലെങ്കിൽ സ്വീകരിക്കാൻ ആളുകൾക്ക് കഴിയില്ല. മസീഹു ദജ്ജാൽ വന്നാൽ അവന്റെ മുഖത്തുണ്ട് അവന്റെ കഴിവുകേടിന്റെ അടയാളം. ഒറ്റക്കണ്ണന്, ഈ ഒറ്റക്കണ്ണൻ പറയുകയാണ് എന്ത്, ഞാനാണ് റബ്ബ് എന്ന്. ആളുകൾ ചോദിക്കണ്ടേ, ബുദ്ധിയുള്ളവർ ചിന്തിക്കണ്ടേ, നീ റബ്ബാണെങ്കിൽ ആദ്യം നിന്റെ കണ്ണുപോയി ശരിയാക്കണ്ടേ. പക്ഷേ ആളുകൾ അവനെ പിൻപറ്റുകയാണ്. കാരണം എന്താണ്? കണ്ണുണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾക്കാഴ്ച നൽകണം, അള്ളാഹു ഹിദായത്ത് നൽകണം, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടും യാതൊരു കാര്യമില്ല. എത്ര തെളിവ് മുന്നിൽ ഉണ്ടായിട്ടും സ്വീകരിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നോക്കൂ, ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദുആ എന്നത്. അതുകൊണ്ട് റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുന്നവരാകണം നമ്മൾ. അള്ളാഹു അല്ലാത്ത ഒരാളോടും ദുആ ചെയ്തുകൂടാ. ദുആ എന്നതിൽ നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ പക്കൽ ഒന്നുമില്ല എന്നത് ദുആയിലുണ്ട്. അള്ളാഹുവിലേക്കുള്ള അങ്ങേയറ്റത്തെ വിനയവും താഴ്മ ദുആയിലുണ്ട്. ഇത് രണ്ടും കൊണ്ടാണ് തേടുന്നത്, അള്ളാഹുവിനോട് തേടുന്നത്, അതാണ് ദുആ. കാരണം ഉപകാരോപദ്രവങ്ങൾ റബ്ബിന്റെ കയ്യിലാണ്, ഉപകാരോപദ്രവങ്ങൾ റബ്ബിന്റെ കയ്യിലാണ്. മുസ്ലിയാക്കന്മാർ, ഷിർക്കിന്റെ പ്രചാരകർ, അവർ നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ചോദിക്കും, എന്താണ് ദുആ, എന്താണ് ദുആഇന്റെ നിർവചനം, ദുആ എന്താണെന്ന് പറയൂ, ഇതൊക്കെ ചോദിക്കും. എന്താണ് ദുആ, എന്താണ് മുസ്ലിയാർക്ക് അറിയാനാണോ? അല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിർവചനം പറഞ്ഞ് താരീഫ് പറഞ്ഞ് പറയേണ്ടതുണ്ടോ? ഇല്ല, കാര്യങ്ങൾ ആളുകൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. ഭൂമി, ആകാശം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ നിർവചനം വെച്ചിട്ടാണോ? ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന നീലം നിറമുള്ള വിശാലമായ ഒരു സംഗതിയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ആകാശം എന്താണെന്ന് മനസ്സിലാക്കുന്നത്, ഭൂമി എന്താണെന്ന് മനസ്സിലാക്കുന്നത്? അല്ല, കാര്യം എന്താണെന്ന് വ്യക്തമാണ്. ദുആ, ഫല തദുഉ മഅ അല്ലാഹി അഹദ, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്യരുത്, അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ചു തേടരുത് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. ആളുകൾക്കറിയാം ദുആ എന്താണ്, മുസ്ലിയാർക്കും അറിയാം ദുആ എന്താണ്. അതുകൊണ്ടാണ് കുറച്ച് പൈസ കീശയിൽ ഇട്ട് കൊടുത്തിട്ട് ഉസ്താദെ ദുആ ചെയ്യുന്നു പറഞ്ഞാൽ ഉസ്താദ് ദുആ ചെയ്തു. എന്ത് ചോദിക്കൂല, എന്താ ദുആഇന്റെ നിർവചനം, ദുആഇന്റെ താരീഫ് പറയൂ എന്നൊന്നും ഉസ്താദ് ചോദിക്കൂല. അപ്പോൾ ആൾക്ക് ദുആ എന്താണെന്ന് അറിയാം, അറിയാനിട്ടല്ല. എന്നാൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഡോക്ടറോട് പോയി സഹായം തേടാറല്ലേ? ഒരാൾ വീണ്ടെടുക്കുമ്പോൾ ഒന്നെ കൈ പിടിക്കോ എന്ന് കാണുന്ന ആളോട് പറയാറില്ലേ? അത് ദുആ അല്ല എന്നത് ആർക്കും അറിയാവുന്ന സംഗതിയാണ്. അത് മുന്നിൽ കാണുന്ന ഒരാളോട് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുകയാണ്. എന്നാൽ അതുപോലെയാണോ മരിച്ചുപോയ ആളുകളോട് വിളിച്ചു തേടുന്നത്? ഇനി ജീവനുള്ള ആളുകളോട് തന്നെ അവർക്ക് സാധിക്കാത്തത് തേടുന്നത് ആൾ ദൈവങ്ങളോട് ആളുകൾ ചോദിക്കുന്നത് പോലെ? അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതറിയാത്തതുപോലെ നടിക്കുകയാണ്, അത് ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. അപ്പൊ നോക്കൂ, ഇതാണ് ദുആ. ഉപകാരോപദ്രവങ്ങൾ റബ്ബിന്റെ കയ്യിലാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. അതുപോലെ ഈ ആളുകളും ഷിർക്കിന്റെ ആളുകൾ അവരുടെ ഇലാഹുകളെ വിളിച്ചു തേടുന്നത് അവർ ചില ഉപകാരങ്ങൾ ചെയ്തു തരും, അവർ ഉപദ്രവങ്ങളെ തടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയും എന്ന് വിശ്വസിച്ചിട്ടാണ്. അത് അള്ളാഹു അല്ലാത്തവരോട് ആ നിലക്ക് തേടിയാൽ അത് ആരാകട്ടെ, അത് കല്ലോ മരമോ മനുഷ്യരോ അവരിലെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ജിന്നോ മലക്കോ ആരാകട്ടെ, ആരോട് തേടിയാലും അത് ഷിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അപ്പൊ നോക്കൂ, ഇതാണ് ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടത് ദുആ. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും വരുന്നുണ്ട്. ഇനി നോക്കൂ മറ്റൊരു ഇനത്തെ കുറിച്ച് ഷൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുകയാണ്, വൽ ഖൗഫ്. മറ്റൊരു ഇബാദത്താണ് ഖൗഫ്. പേടി ഭയം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനുള്ള അള്ളാഹുവിനോടുള്ള ഖൗഫ് അവനുള്ള ഇബാദത്താണ്. എന്നാൽ പേടി എന്ന് പറയുന്നത് എല്ലാ പേടിയും അത് ഇബാദത്തല്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവുകൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ അത് വിശദീകരിക്കാം. ഉദാഹരണത്തിന് മനുഷ്യന്റെ തബീഅത്തിൽ തന്നെ ഉള്ള അവന്റെ പ്രകൃതിയിൽ തന്നെ ഉള്ള പേടിയുണ്ട് എല്ലാ മനുഷ്യരിലും, അതുള്ളതാണ്. അള്ളാഹുവിന്റെ നബിമാരിൽ പോലും എല്ലാവരിലും ഉള്ളതാണ്. ഉദാഹരണത്തിന് തീ കണ്ടാൽ അതെന്റെ ദേഹത്ത് തട്ടിയേക്കുമോ, എന്റെ വസ്ത്രം കരിഞ്ഞു പോകുമോ, പൊള്ളുമോ എന്നൊരാൾക്ക് പേടി തോന്നുന്നത് അത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള പേടിയാണ്. ഒരു ഉപദ്രവിക്കാൻ വരുന്ന ജന്തുവിനെ കണ്ടാൽ പേടി തോന്നുന്നത് ഇത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള പേടിയാണ്. ഒരാൾ ആകെ ഇരുട്ടിലകപ്പെട്ടു, ഒന്നും കാണുന്നില്ല, അപ്പൊ അയാൾക്ക് തോന്നുന്ന പേടി മനുഷ്യന്റെ പ്രകൃതിയിലുള്ള പേടിയാണ്. എന്നാൽ ഇബാദത്താകുന്ന പേടിയുണ്ട്. ഉദാഹരണത്തിന് ഈ ആളുകൾ മക്ബറകളിൽ കിടക്കുന്ന ആളുകൾ അവരുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ അവരുടെ കുരുത്തക്കേട് തട്ടുമോ എന്ന് പേടിക്കുന്ന പേടി, വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ഭയം, ഇങ്ങനെ പോക്കും വരവും എന്നൊക്കെ പറഞ്ഞ് പലതിനെയും കുറിച്ചുള്ള ആളുകളുടെ പേടി. ഇൻഷാല്ലാ അതിന്റെ തെളിവുകൾ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. പറഞ്ഞു വന്നത് ഇബാദത്താകുന്ന ഖൗഫുണ്ട്, ഭയമുണ്ട്, ഇബാദത്തിന്റെ ഒരു ഇനമാണത്. മറ്റൊന്ന് നോക്കൂ, വറജാഉ. റജാ എന്താണ്? റജ എന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷയാണ്, പ്രതീക്ഷയാണ്. ഒരാൾക്ക് താൻ വിജയിക്കുമെന്ന പ്രതീക്ഷ, ഒരാൾക്ക് തനിക്ക് ലാഭം കിട്ടുമെന്ന പ്രതീക്ഷ, അതിനൊക്കെ റജ എന്ന് പറയും. പക്ഷേ ഇബാദത്താകുന്ന പ്രതീക്ഷ അത് വെറും പ്രതീക്ഷയല്ല. ആ പ്രതീക്ഷയോടൊപ്പം അവനൊരു ഭക്തിയുണ്ട്. അള്ളാഹുവിന്റെ മുന്നിലുള്ള അവന്റെ അങ്ങേയറ്റ താഴ്മയും വിനയവും അതിലുണ്ട്. റബ്ബ് എനിക്ക് നൽകുമെന്ന പ്രതീക്ഷ, അത് വെറും സാധാരണ ഒരാൾ ഇപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരും എന്ന പ്രതീക്ഷ പോലെയല്ല അത്. ഇബാദത്താകുന്ന പ്രതീക്ഷ അത് വേറൊരു രൂപത്തിലാണ്. അത് റബ്ബിനോടുള്ള പ്രതീക്ഷ അറിയുന്ന മുഅ്മിനെ അറിയാം അതെന്ത് പ്രതീക്ഷയാണ്. ഇൻഷാല്ലാ അതിന്റെ തെളിവുകൾ വരുമ്പോൾ അതിന്റെ വിശദീകരണം നമുക്ക് പറയാം. വത്തവക്കുൽ, തവക്കുൽ മറ്റൊരു ഇബാദത്താണ്. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? തവക്കുലിന്റെ അർത്ഥം ഒരു കാര്യത്തിൽ നാം അവലംബിക്കുക, ഭരമേൽപ്പിക്കുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. എന്താണ് സഹോദരങ്ങളെ ഇബാദത്താകുന്ന തവക്കുൽ? എന്താണ് ഭാഷയിൽ തവക്കുൽ എന്ന് പറയും? വെറും ഭാഷയിലുള്ള ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കുക, ഒരാളൊരു കാര്യം ഏൽപ്പിക്കുക, ഒരാളെ തന്റെ വക്കീലാക്കുക, കാര്യം ഏൽപ്പിച്ച ആളാക്കുക. എന്നാൽ ഇബാദത്താകുന്ന തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ ആത്മാർത്ഥമായി കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക, അവനെ അവലംബിച്ചുകൊണ്ട്, അവനിലുള്ള ഉറപ്പുകൊണ്ട്, അവനിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ട്, അതോടൊപ്പം ആ കാര്യം നേടാനുള്ള നിനക്ക് സാധിക്കുന്ന അധ്വാനം എന്താണോ, നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന പ്രവർത്തനം എന്താണോ, നിനക്ക് നീ സ്വീകരിക്കേണ്ട മാർഗം ഏതാണോ അത് സ്വീകരിക്കുക. ഇതാണ് തവക്കുൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം മനോഹരമായി തവക്കുലിനെ വിശദീകരിച്ചത് കാണാം. അൽ ഇൽതിഫാതു ഇലൽ അസ്ബാബ് ശിർകുൻ ഫി തൗഹീദ് വമഹ്ഉൽ അസ്ബാബ് അൻ തകൂന അസ്ബാബൻ നഖ്സുൻ ഫിൽ അഖൽ. ഒരാൾ ഈ വഴികളിൽ, ഒരാൾക്ക് പണം കിട്ടണമെങ്കിൽ കച്ചവടം ചെയ്യണം, ജോലി ചെയ്യണം, അതൊക്കെ അസ്ബാബുകളാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വഴികളാണ്. എന്നാൽ ഒരാൾ തന്റെ ഹൃദയം അതിൽ അവലംബിക്കുക, യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുക, ഹൃദയം അള്ളാഹുൽ അവലംബിക്കുക. എന്നാൽ ഒരാൾ തന്റെ ഹൃദയം ഇതുമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്, അത് തൗഹീദിൽ സംഭവിക്കുന്ന ശിർക്കാണ്. എന്നാൽ നേരെ തിരിച്ച് ഒരാൾ ഇപ്പുറത്ത് എന്താക്കുകയാണ്, അങ്ങനെയുള്ള അസ്ബാബുകളൊക്കെ തള്ളിക്കളയുകയാണ്, അസ്ബാബുകളൊക്കെ തള്ളിക്കളയാ. ഒരാൾ പറയുകയാണ് ഈ വഴിയിലൂടെ ഞാൻ അള്ളാഹു എന്നെ ഇന്ന സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ ഞാനിവിടെ നിന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ എത്തിച്ചോളും എന്ന് പറഞ്ഞ അയാൾ അവിടേക്ക് പോകാനുള്ള വഴി സ്വീകരിക്കുന്നില്ല, അവിടത്തേക്ക് നടന്നു പോവുകയോ വാഹനം പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങളെ തള്ളിക്കളയുക എന്നത് നഖ്സുൻ ഫിൽ അഖ്ൽ, അത് ബുദ്ധിയില്ലായ്മ. കാരണം അസ്ബാബുകൾ ഒരു കാര്യത്തിന് അള്ളാഹു അതിലേക്ക് എത്തുന്ന വഴി നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും ഏത് ബുദ്ധിയുള്ള ആൾക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ മരുന്ന് കഴിക്കുക എന്നത് രോഗം മാറാനുള്ള സബബാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാരണമാണ്, മാർഗമാണ്. അതുപോലെ തീ കൊണ്ട് പൊള്ളലേൽക്കും, കത്തിച്ചാമ്പലാകാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വഴികളിൽ ഒന്നാണ് തീ എന്ന് എല്ലാവർക്കും അറിയാം, ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പൊ അതില്ല എന്ന് നിഷേധിക്കുക എന്നത് ബുദ്ധിയില്ലായ്മയാണ്, അത് ബുദ്ധിയില്ലായ്മയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് നോക്കൂ, വൽ ഇഅറാദു അനിൽ അസ്ബാബിൽ മഅമൂർ അനിൽ അസ്ബാബിൽ മഅമൂരി ബിഹാ ഖദ്ഹുൻ ഫി ശറഅ്. അള്ളാഹു കൽപ്പിച്ച മാർഗം അത് സ്വീകരിക്കാതിരിക്കുക എന്നത് അത് ശറഇനെതിരാണ്, ദീനിനെതിരാണ്. ഒരാളുടെ വീട്ടിന് തീ പിടിച്ചു, കൽപ്പിക്കപ്പെട്ട കാര്യം എന്താ? അവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഏയ്, ഞാൻ ഇവിടെ നിന്നാലും അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു കൽപ്പിച്ച കാര്യത്തിനെതിരെ പ്രവർത്തിക്കാനാണ്. ഇനി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയാൽ അള്ളാഹുവിന്റെ ഖദറിനെതിരായ ഒന്നും നീ ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ ഖദറിന്റെ ഉള്ളത് തന്നെയാണത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബിമാരിൽ ചിലരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം ഷാമിലേക്ക് പുറപ്പെടുക. ഷാമിൽ ആ സമയത്ത് താഊൻ പിടിപെട്ടിട്ടുണ്ട്, പ്ലേഗ് രോഗം. അപ്പൊ അവിടെ ആ വിവരം അറിഞ്ഞപ്പോൾ വഴിയിൽ വെച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു സഹാബിമാരുമായി കൂടി ആലോചിക്കുകയാണ്. മുഹാജിറുകൾക്കും രണ്ട് അഭിപ്രായം, അൻസാറുകൾക്കിടയിലും രണ്ട് അഭിപ്രായം. ചിലർ പറഞ്ഞു നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ വരും, അവിടത്തേക്ക് ചെല്ലുക. എന്നാൽ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ ബാക്കി ജീവിച്ചിരിക്കുന്നവരാണ്, ഇവരെ നമ്മൾ മരണത്തിലേക്ക് തള്ളിവിടരുത്, തിരിച്ചു പോകാം. സഹാബിമാരിൽ മുഹാജിറുകളോട് കൂടി ആലോചിച്ചപ്പോഴും അൻസാറുകളോട് കൂടി ആലോചിച്ചപ്പോഴും ഒക്കെ ഈ രണ്ടഭിപ്രായക്കാരുമുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒടുവിൽ തീരുമാനിച്ചു തിരിച്ചു പോകാൻ. ഉമർ മുഹദ്ദസാണ്, മുഹദ്ദസ് എന്താണ് മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത് ഹഖ് ഉമറിന്റെ നാവിലൂടെ പുറത്തേക്ക് വരും. പഴയകാല ഉമ്മത്തുകളിലും അങ്ങനെ ചില ആളുകളുണ്ട്, അവർ ഒരു കാര്യം പറയും, അള്ളാഹു അത് സത്യപ്പെടുത്തിക്കൊണ്ട് ആയത്തുകൾ അവതരിപ്പിക്കുക. അത് ധാരാളം സംഭവിച്ചിട്ടുള്ള സഹാബിയാണ് ആര്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിലൊന്നാണിത്. ഉമർ ഇബ്നു ഖത്താബ് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാനായ സഹാബി അബു ഉബൈദ അൽജറാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നഫിറു മിൻ ഖദരില്ലാ, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് നമ്മൾ പേടിച്ചോടുകയാണോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബു ഉബൈദ നിങ്ങളല്ല വേറെ ഒരാളാണ് ഇത് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഇത് പറയാൻ പാടില്ലായിരുന്നു. നഫിറു മിൻ ഖദരില്ലാ ഇലാ ഖദരില്ലാ, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് നമ്മൾ പേടിച്ച് എങ്ങോട്ടേക്കാണ് ഓടുന്നത്? അള്ളാഹുവിന്റെ ഖദറിലേക്ക് തന്നെ. അള്ളാഹുവിന്റെ ഖദറിൽ വിട്ടോടുന്നത് എങ്ങോട്ടേക്കാണ്? അള്ളാഹുവിന്റെ ഖദറിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നതും. അള്ളാഹുവിന്റെ ഖദർ തന്നെയാണ് തിരിച്ചു പോകുന്നതും, അള്ളാഹുവിന്റെ ഖദർ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ആ യാത്രാ സംഘത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? ഒരു നാട്ടിൽ താഊൻ പ്ലേഗ് രോഗം അല്ലെങ്കിൽ അതിന് സമാനമായത് ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്, എന്നാൽ നിങ്ങൾ നിൽക്കുന്ന നാട്ടിൽ അത് പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനെ പേടിച്ച് നിങ്ങൾ പുറത്തു പോവുകയും അരുത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷമായി. കാരണം അവർ ഇജ്തിഹാദ് നടത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്ത് ആ വിഷയത്തിൽ വ്യക്തമായി വന്നു കിട്ടിയിട്ടില്ല, എന്നാൽ ദീനിൽ ഇജ്തിഹാദിന് യോഗ്യതയുള്ള, അതിനുള്ള അറിവുള്ള, അതിനുള്ള ഉൾക്കാഴ്ചയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദ് പ്രകാരം അവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനോട് അത് യോജിച്ചു വന്നു, അതിൽ അവർക്ക് സന്തോഷമായി. എന്നതുപോലെ സഹോദരങ്ങളെ, അള്ളാഹു നിശ്ചയിച്ച വഴികൾ സ്വീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച വഴി സ്വീകരിക്കാതിരിക്കുക എന്നത് അത് ഷറഇന് എതിരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം എന്നിട്ട് ശരിയായ വഴി എന്താണ്, ശരിയായ തവക്കുൽ എന്ന് വിശദീകരിച്ചിട്ട് പറഞ്ഞു, فعلى العبد ان يكون قلبه معتمدا على الله ഒരടിമയുടെ ഹൃദയം അള്ളാഹുവിലാണ് അവലംബിക്കേണ്ടത്. لا على سبب من الاسباب ഒരു കാരണത്തിലുമല്ല, ജോലിയിലോ കച്ചവടത്തിലോ നിന്റെ സാമർത്ഥ്യത്തിലോ ഒന്നുമല്ല, ഹൃദയം അവലംബിക്കേണ്ടത് അള്ളാഹുവിൽ. والله ييسر له من الاسباب ما يصلحه في الدنيا والاخره നിന്റെ ദുനിയാവും ആഖിറത്തും നന്നാക്കാൻ പോകുന്ന കാരണങ്ങൾ, വഴികൾ അള്ളാഹു നിശ്ചയിച്ചു തരും, അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരും. ഫഇൻ കാനത്തിൽ അസ്ബാബു മഖ്ദൂറത്തൻ ലഹു വഹുവ മഅമൂറും ബിഹാ ഫിഅലുഹ മഅ തവക്കുലി അലല്ലാഹ്. ഈ കാരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ മനുഷ്യനോട് അള്ളാഹു അത് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. മദാമ അൻ അല്ലാഹ ഖദ്ദറ ലഹു ഹാദിഹിൽ അസ്ബാബ വയസ്സറഹ ലഹു വഹുവ അംറുൻ ശർഅൻ ബിഫിഅലിഹ ഫഇന്നഹു യഫ്അലുഹ മഅ തവക്കുലി അലല്ലാഹ്. അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള, അവൻ എളുപ്പമാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്തോ, മാർഗങ്ങൾ എന്തോ, അത് അള്ളാഹുവിന്റെ മതപരമായ കൽപ്പനകളാണ്. അത് അവൻ പ്രവർത്തിക്കുക, അത് പ്രവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ നീ നിന്റെ ശരീരം കൊണ്ട് ജോലി ചെയ്യുക, കച്ചവടം ചെയ്യുക, ഒക്കെ ചെയ്യുക. ഹൃദയം അള്ളാഹുൽ അവലംബിക്കുക, ഹൃദയം റബ്ബ് സുബ്ഹാനഹു വതആലയിൽ അവലംബിക്കുക. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, ومن ترك الاسباب المامور بها فهو عاجز مفرط مذموم. الله കൽപ്പിച്ച വഴി ഒരുവൻ സ്വീകരിക്കുന്നില്ല. അല്ലാഹു ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യം നേടാൻ ഇന്ന മാർഗം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അതൊരുവൻ ചെയ്യുന്നില്ലെങ്കിൽ فهو عاجز, അവൻ കഴിവുകെട്ടവനാണ്. മുഫ്രിത്, അവൻ തന്റെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയവനാണ്. മദ്മൂം, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവൻ ആക്ഷേപാർഹനാണ്. അവൻ അതിന്റെ പേരിൽ അവന് കുറ്റമുണ്ടാകും. കൽപ്പിക്കപ്പെട്ടത് അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ. യാഖൂബ് അലൈഹിസ്സലാം തന്റെ മക്കൾ മിസ്റിലേക്ക് പോകുന്ന സമയത്ത് യാഖൂബ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബി വാഹിദ് വദ്ഖുലു മിൻ അബ്വാബി മുതഫരിഖ. മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി ഒരു വഴിയിലൂടെ മിസ്റിലേക്ക് പ്രവേശിക്കരുത്. കാരണം യാഖൂബ് അലൈഹിസ്സലാമിന്റെ മക്കൾ വലിയ സൗന്ദര്യമുള്ളവരായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങളാണല്ലോ, എന്തായാലും മോശാവൂല. യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങളാണ്, വലിയ സൗന്ദര്യമുള്ളവരാണ്. എല്ലാവരും കൂടി ഒരു വഴിയിൽ പ്രവേശിച്ച് അപ്പോൾ ആളുകളുടെ കണ്ണേറവരെ ബാധിക്കുന്നത് യാഖൂബ് അലൈഹിസ്സലാം ഭയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേറെ വേറെ വഴികളിലൂടെ കയറുക, അത് ശബമാണ്, ഒരു വഴിയാണ്. പക്ഷേ ഹൃദയം അല്ലാഹുൽ അവലംബിക്കാൻ യാഖൂബ് അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. വമാ ഉഗ്നി അൻകും മിൻ അല്ലാഹി മിൻ ശൈ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, ഒന്നും എന്റെ കഴിയില്ലല്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, തീരുമാനം അല്ലാഹുവിന്റേത് മാത്രമാണ്. അലൈഹി തവക്കൽതു, അവനിൽ മാത്രമാണ് ഞാൻ തവക്കുലാക്കുന്നത്, ഭരമേൽപ്പിക്കുന്നത്. അലൈഹി ഫലിയതവക്കൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ അവനിലാണ് തവക്കുലാക്കേണ്ടത്. ഇതാണ് തവക്കുൽ, അത് ഇബാദത്തിന്റെ ഒരു ഇനമാണ്. ഇത് നോക്കൂ, വറഗ്ബതു, ഇബാദത്തിന്റെ മറ്റൊരു ഇനമാണ് റഗ്ബത്ത് എന്നത്. എന്താണ് സഹോദരങ്ങളെ റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ? റഗ്ബ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സംഗതിയോടുള്ള ഇഷ്ടമാണ്. റഗിബ ഫീ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഒരാൾ താല്പര്യം കാണിക്കുക, ഇഷ്ടം കാണിക്കുക. അതേസമയം റഗിബ അൻ എന്നൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതിനോട് അനിഷ്ടം കാണിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനോട് ആരാണ് വിമുഖത കാണിക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹ, സ്വന്തത്തെ മൂഢമാക്കിയവനല്ലാതെ, വിഡ്ഢിയല്ലാതെ. ഒരാൾക്ക് ഒന്നിനോടുള്ള ആഗ്രഹത്തിനാണ് റഗ്ബത്ത് എന്ന് പറയുക, റഗ്ബത്ത് എന്ന് പറയുക. എന്നിട്ട് ഒരാൾ അതിലേക്ക് എത്തിപ്പെടാൻ, ആ കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, ആ ഇഷ്ടം, അത് അള്ളാഹുവിനോട് ഉണ്ടാകുന്നു. നബിമാരെ കുറിച്ച് പറഞ്ഞത് കാണാം, ഇന്നഹും കാനു യുസാരിഉന ഫിൽ ഖൈറാത്തി വകാനു യദ്ഉൂനന റഗബൻ വറഹബ. അവർ നമ്മോട് ദുആ ചെയ്തിരുന്നു റഗബൻ വറഹബൻ, ആഗ്രഹം വെച്ചുകൊണ്ടും അതുപോലെ ഭയപ്പെട്ടുകൊണ്ടും. പറഞ്ഞു വന്നത് ഒരു കാര്യത്തോടുള്ള ഇഷ്ടമാണ് റഗ്ബത്ത് എന്നത്. അള്ളാഹുവിങ്കൽ ഉള്ളതിനോട് ഒരാൾക്ക് റഗ്ബത്ത് ഉണ്ടാകുന്നു, അത് ഇബാദത്താണ്. ഇൻഷാ അള്ളാഹ് അതിന്റെ തെളിവുകൾ ഇനി വരുന്നുണ്ട്. വറഹ്ബതു മറ്റൊരു ഇബാദത്തിന്റെ വേറൊരു ഇനമാണ് റഹ്ബത്ത്. നേരത്തെ പറഞ്ഞത് റഗ്ബത്തൻ, റായിന് ശേഷം ഗൈന, ഇവിടെ റായിന് ശേഷം ഹ ആണ്. റഹ്ബ, റഹ്ബത്ത് എന്നാൽ പേടി എന്നാണ് അർത്ഥം, ഭയം. അത് ഇബാദത്തിന്റെ ഒരു ഇനമാണ്. നേരത്തെ ഒരു ഇനം പറഞ്ഞിട്ടുണ്ട് ഖൗഫ് എന്നത്, ഇവിടെ പറയുന്നത് റഹ്ബത്തൻ. ഇനി വേറൊരു ഇനം കൂടി വരുന്നുണ്ട് ഖശിയ. മലയാളത്തിന് അതിന് അതിന് എല്ലാത്തിനും നമുക്ക് പേടി, ഭയം എന്നൊക്കെയാണ് ഒറ്റ വാക്കിൽ അർത്ഥം പറയാൻ സാധിക്കുക. എന്നാൽ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങൾ ഇത് ഇതിനിടയിലുണ്ട്. ഖൗഫ് എന്നാൽ അത് പേടിയാണ്, എന്നാൽ റഹ്ബത്ത് എന്നത് വെറും പേടിയല്ല, ആ പേടിയോടൊപ്പം അമലും കൂടിയുണ്ട്. നീ ഒരു കാര്യം പേടിക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കുന്നു, രണ്ടും കൂടിയതാണെന്ത്? റഹ്ബത്ത് എന്നത് രണ്ടും കൂടിയതാണ് റഹ്ബത്ത്. ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി മാത്രമാണ്. റഹ്ബത്ത് എന്നത് നീ പേടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി സ്വീകരിക്കുക, അതിനാണ് റഹ്ബത്ത് എന്ന് പറയുക. പേടിയോടൊപ്പം അതും കൂടിയുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, റബ്ബിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടാണ് ഓടാൻ സാധിക്കുക? എങ്ങോട്ടാണ്? അള്ളാഹുലേക്ക് മാത്രം. അതാണ് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത്, ലാ മൽജഅ വലാ മൻജഅ മിൻക ദർബാകി ഇല്ല ഇലൈക്. അള്ളാഹുവേ, ലാ മൽജഅ, ഒരു അഭയ കേന്ദ്രവുമില്ല, വലാ മൻജഅ മിൻക, നിന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാനൊരു സ്ഥലവുമില്ല, ഇല്ല ഇലൈക്, നിന്നിലേക്കല്ലാതെ, നിന്നിലേക്കല്ലാതെ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ദുആ ചെയ്തിരുന്നു, اللهم اني اعوذ برضاك من سخطك وبمعافاتك من عقوبتك وبك منك لا احصي ثناء عليك انت كما اثنيت على نفسك. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ രാത്രിയിൽ തന്റെ വിരിപ്പിൽ നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല, ഇരുട്ടിൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല ഇരുട്ടിൽ. അവരിങ്ങനെ കൈകൊണ്ട് തപ്പിത്തടഞ്ഞ് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ അവരുടെ കൈ സ്പർശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലാണുള്ളത്, വീട്ടിനോട് ചേർന്നാണല്ലോ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്, സുജൂദിൽ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക വബിമാഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി തനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഹദീസിൽ പല പാഠങ്ങളുണ്ട്, അതിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സിറാജൻ മുനീറൻ, പ്രകാശിക്കുന്ന വിളക്കാണ് എന്ന് അള്ളാഹു പറഞ്ഞത് എന്തർത്ഥത്തിലല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശരീരത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വരുന്നു, നബിക്ക് നിഴലുണ്ടാവുകയില്ല, നബി ഉള്ളയിടത്ത് വേറെ വിളക്കിന്റെ ആവശ്യമില്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. കാരണം അങ്ങനെയാണ് വേറെ പലരും പഠിപ്പിക്കുന്നത്. മൗലീദിലൊക്കെ കാണാം, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി, നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എന്തിന്റെ ആവശ്യമില്ല, വിളക്കിന്റെ ആവശ്യമില്ല. അതുപോലെ ചില മൗലീദുകളിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹാ സൂചി കളഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിച്ചത്തിൽ എടുത്തു എന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിച്ചത്തിൽ അത് എടുത്തു എന്ന്. ഇതൊക്കെ കള്ളക്കഥകളാണ്. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ ആയിഷ റളിയല്ലാഹു അൻഹാ കൈകൊണ്ട് നോക്കുകയാണ്, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് എന്ന്. ഇരുട്ടാണ്, വീട്ടിൽ വെളിച്ചമില്ല, രാത്രിയാണ്, കാലിൽ സ്പർശിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിനാണ്. അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതി, അല്ലാഹുവേ നിന്റെ കോപം മുഖേന, നിന്റെ തൃപ്തി മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ സഖതി, നിന്റെ വെറുപ്പിൽ നിന്ന്, കോപത്തിൽ നിന്ന്. വബി മുആഫാതിക, നിന്റെ മാപ്പ് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ഉഖൂബതി, നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക മിൻക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു നിന്നിൽ നിന്ന്. ലാ ഉഹ്സി തനാഅൻ അലൈക, നിന്നെ കുറിച്ചുള്ള പ്രശംസകൾ അത് മുഴുവൻ പറയാൻ എനിക്ക് കഴിയില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെ പൂഴ്ത്തിയത് എങ്ങനെയാണോ അങ്ങനെയാണ് നീ. അല്ലാഹുവിനെ കുറിച്ചുള്ള അവന്റെ എല്ലാ വിശേഷണങ്ങളും പേരുകളും നമുക്കറിയുമോ? ഇല്ല. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും പേരുകളും നമുക്കറിയുമോ? ഇല്ല, മുഴുവൻ നമുക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് അതറിയുക, അത്രയും അധികമുണ്ട് അത്. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മദിഹുകൾ അത്രയും അധികമുണ്ട്. അവനെ കുറിച്ചുള്ള പ്രശംസകൾ അത്രയും അധികമുണ്ട്. അവന്റെ ശ്രേഷ്ഠമായ സിഫത്തുകൾ അത്രയും അധികമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ ഞാൻ സുജൂദിൽ കിടക്കും, ആളുകളെല്ലാം വിചാരണ കാത്തിരിക്കുകയാണ്. ആളുകളെല്ലാം വിചാരണ കാത്ത് ഓരോ നബിയുടെ അരികിലേക്ക്, ആദം അലൈഹിസ്സലാമിന്റെ, നൂഹിന്റെ, ആദം അലൈഹിസ്സലാമിന്റെ, നൂഹിന്റെ, മൂസായുടെ, ഈസായുടെ അലൈഹിമുസ്സലാം അവരുടെ കരികിലേക്ക് ചെല്ലുകയാണ്. ഒടുവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് മുന്നിൽ സുജൂദിൽ വീഴുന്നു. അല്ലാഹു ഉദ്ദേശിച്ച അത്രയും കാലം. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, യാ മുഹമ്മദ് ഇർഫ റാസക് സൽ തുഅത വശ്ഫ തുശഫ. മുഹമ്മദ് ശിരസ് ഉയർത്തുക, ചോദിക്കുക, നൽകപ്പെടും. വശ്ഫ തുശഫ, ശുപാർശ ചെയ്യുക, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു എനിക്ക് ചില റബ്ബിനെ കുറിച്ചുള്ള അവനെ പ്രശംസിക്കുന്ന, അവനെ പുകഴ്ത്തുന്ന കാര്യങ്ങൾ അല്ലാഹു എനിക്ക് ആ സമയത്ത് തോന്നിപ്പിച്ചു തരും. ഇപ്പോൾ എനിക്കത് പറയാൻ സാധിക്കുന്നില്ല, ഇപ്പോൾ എനിക്കത് അറിയില്ല. അതിലെന്ത് തെളിവുണ്ട്? അല്ലാഹു നമുക്ക് അറിയിച്ചു തരാത്ത സിഫത്തുകൾ റബ്ബിനുണ്ട്, അറിയിച്ചു തരാത്ത സിഫത്തുകൾ. അവൻ ഒരു പടപ്പിനും പറഞ്ഞു കൊടുക്കാത്ത നാമങ്ങൾ അവനുണ്ട്. അല്ലാഹുവിന്റെ സിഫത്തുകൾ, അല്ലാഹു നമ്മോടുള്ള കാരുണ്യം കൊണ്ട് ആണ് നമുക്ക് അവനെ കുറിച്ച് നമുക്ക് താങ്ങാൻ സാധിക്കുന്നത് മാത്രം പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ റബ്ബിനെ കുറിച്ച് പരിപൂർണമായി മനസ്സിലാക്കുക എന്നത് സാധ്യമല്ല, നമുക്ക് കഴിയില്ല, നമുക്ക് സാധ്യമല്ല. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് തേടുകയാണ്, അല്ലാഹുവെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു നിന്നിൽ നിന്ന്. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് രക്ഷപ്പെട്ടോടുക സാധ്യമല്ല അവനിലേക്കല്ലാതെ. ഞാൻ പറഞ്ഞ റഹ്ബത്തിന്റെ അർത്ഥം എന്നാൽ ഭയമാണ്. എന്നാൽ ഭയത്തിന്റെ കൂടെ ഭയപ്പെടുന്ന കാര്യമെന്തോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനം കൂടി അതിൽ ഉൾപ്പെടും. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടി, അതൊരു ഇബാദത്തിന്റെ ഇനമാണ്. റഹ്ബ വൽ ഖുശൂഉ മറ്റൊരു ഇബാദത്തിന്റെ ഇനമാണ്. ഖുശൂഉ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഖുശൂഉ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് കാണാം, ഹുവ ദുല്ലു വൽ ഖുദൂഉ, അത് അങ്ങേയറ്റത്തെ താഴ്മയും റബ്ബിന്റെ മുന്നിലുള്ള വണക്കവുമാണ്. അവന്റെ മുന്നിലുള്ള അങ്ങേയറ്റത്തെ താഴ്മയും വിനയവുമാണത്. ഇബാദത്താകുന്ന ഖുശൂ അല്ലാഹുവിന്റെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന്, അല്ലാഹുവിന്റെ വിധിക്കു മുന്നിൽ ഒരുവൻ തന്നെ സമർപ്പിക്കുക. അല്ലാഹു അവന്റെ പ്രപഞ്ചത്തിൽ വിധിച്ച വിധിയാകട്ടെ, ഉദാഹരണത്തിന് ഒരാൾക്ക് അല്ലാഹു ഒരു മുസീബത്ത് അല്ലാഹുവിന്റെ വിധിയാൽ സംഭവിച്ചു, റബ്ബ് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അങ്ങനെ ഉണ്ടായാൽ ഒരു മുഅ്മിൻ അങ്ങേയറ്റത്തെ വിനയത്തോടെ റബ്ബിന് കീഴൊതുങ്ങുകയാണ്. അവന്റെ മുന്നിൽ അവൻ അങ്ങേയറ്റം താഴുകയാണ്. അള്ളാഹുവിന്റെ ഖദാഇന്, അവന്റെ ഖദറിന് മുന്നിൽ, അവൻ വിധിച്ച കാര്യത്തിന് മുന്നിൽ അവൻ അത് സ്വീകരിക്കുകയാണ്. അവൻ വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല, അവൻ വെപ്രാളം കാണിക്കുന്നില്ല. അത് ഖുശൂഇന്റെ ഭാഗമാണ്. അതുപോലെ അള്ളാഹുവിന്റെ ശറ, അവന്റെ മതപരമായ ഒരു കൽപ്പന വന്നു. ഉദാഹരണത്തിന്, അള്ളാഹു നിസ്കാരം കൽപ്പിച്ചു, മുഅ്മിൻ അള്ളാഹുവിന് കീഴൊതുങ്ങുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ അവൻ താഴുകയാണ്. അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് അവൻ നടപ്പിലാക്കുകയാണ്. അള്ളാഹു ഒരു കാര്യം വിലക്കി, മുഅ്മിൻ റബ്ബിന് മുന്നിൽ കീഴൊതുങ്ങുകയാണ്, അവന് മുന്നിൽ വിനയം കാണിക്കുകയാണ്. അള്ളാഹു വിലക്കിയത് അവൻ ഉപേക്ഷിക്കുകയാണ്. ഇത് ചെയ്താൽ ഒരാൾ ഖുശൂഉ ഉള്ളവനാണ്. ഖുശൂഉ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, അദ്ദുല്ലു വൽ ഖുദൂഉ ലില്ലാഹ്, അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ വിനയവും കാണിക്കുക. അള്ളാഹുവിന്റെ വിധി എന്താണോ അത് അവന്റെ പ്രപഞ്ചത്തിൽ പ്രാപഞ്ചികമായ വിധി, ഉദാഹരണത്തിന് ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആളുകൾക്ക് വന്നു ചേരുന്ന ഖൈറുകൾ അല്ലെങ്കിൽ മുസീബത്തുകൾ, ആ വിധിയാകട്ടെ അല്ലെങ്കിൽ മതപരമായ വിധിയാകട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനയോ വിലക്കോ, ഇത് രണ്ടിനും കീഴൊതുങ്ങുക, അത് ഖുശൂഉ. ഇനി നോക്കൂ മറ്റൊന്ന്, വൽ ഖശിയ, ഇബാദത്തിന്റെ വേറൊരു ഇനമാണ് ഖശിയത്ത്. മലയാളത്തിൽ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ അതിന് പേടി, ഭയം എന്ന് നമുക്ക് അർത്ഥം പറയാം. പക്ഷേ ഖൗഫിനും നമ്മൾ അങ്ങനെ അർത്ഥം പറഞ്ഞു, റഹ്ബത്തിന് അർത്ഥം പറഞ്ഞു, ഖശിയത്തിനും അർത്ഥം പറഞ്ഞു. പക്ഷേ ഇതൊക്കെ തമ്മിൽ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് സഹോദരങ്ങളെ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ? അത് ഭയമാണ്, പക്ഷെ അത് വെറും ഭയമല്ല, അത് അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയമാണ്. അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയമാണ്. നിറബിനെ ഭയപ്പെടുന്നു. എങ്ങനെ? റബ്ബിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട്. അപ്പൊ നോക്കൂ, ഖൗഫ് എന്ന് പറഞ്ഞാൽ അത് പേടിയാണ്. റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ പേടിയോടൊപ്പം പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമൽ കൂടി ചെയ്യുക. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ പേടിക്കുന്നു, പക്ഷെ അറിവോടെയുള്ള പേടിയാണ്. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.